ఆకాశవాణి నమస్కారం. ప్రాదేశిక వార్తలు వాయించినది హకీం కూటాయి. ശ്രോതാക്കൾക്ക് പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ വിശ്വാശംസകൾ. പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും പ്രത്യാശയുടെയും ഓർമ്മകൾ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു. ഭരണഘടനാ മുഖ്യശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 134-ാം ജന്മവാർഷികത്തിൽ രാജ്യം ഇന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് രാത്രി കൊച്ചിയിലെത്തും. നാളെ ആലത്തൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ യോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നാളെ ആരംഭിക്കും. ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനും നാവികസേന പുരസ്കാരങ്ങൾ ഇന്ന് ഗോവയിൽ സമ്മാനിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. വസന്തത്തിന്റെ വരവിന് വഴിയൊരുക്കുന്ന സൂര്യായനത്തിന്റെ തുടക്കമായ വിഷു ഐശ്വര്യത്തിന്റെയും പ്രത്യാശയുടെയും ഓർമ്മകൾ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഇന്ന് ആഘോഷിക്കുന്നു. കാർഷിക സമൃദ്ധിയുടെ പോയകാലത്തെ സ്മരണകൾക്കൊപ്പം വരാനിരിക്കുന്ന നല്ല നാളുകളുടെ പ്രതീക്ഷ കൂടിയാണ് ഓരോ വിഷുവും. ഡെസ്ക് റിപ്പോർട്ട്.
മീനച്ചൂടിന്റെ ദുരിതങ്ങളെ വകഞ്ഞുമാറ്റി രാവും പകലും തുല്യമാകുന്ന മേടപ്പുലരിയിലെത്തുമ്പോൾ പുതിയ പ്രതീക്ഷയിലേക്കാണ് വിഷു ആഘോഷം മലയാളികളെ വരവേൽക്കുന്നത്. കാർഷിക സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കൺതുറക്കുന്ന പ്രതീക്ഷയുടെ ദിനമായ വിഷു മലയാളികൾക്ക് പുതുവർഷപ്പിറവിയുടെ ഉത്സവം കൂടിയാണ്. നിറഞ്ഞുകത്തുന്ന നിലവിളക്കിന് മുന്നിൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തോടൊപ്പം ഐശ്വര്യത്തിന്റെ പ്രതീകമായി കാർഷിക വിളകളും നാണയവും കണിക്കൊന്ന പൂക്കളും ഓടിമുണ്ടും കാഴ്ചയൊരുക്കുന്ന സുപ്രഭാതം. വിഷുക്കൈതീട്ടവും പുതുവസ്ത്രവും പടക്കങ്ങളും പിന്നാലെയെത്തുമ്പോൾ ആഘോഷം ആനന്ദമായി മാറും. സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിവസം കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്ക് തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു. പുതിയ തുടക്കം, പുതിയ പ്രതീക്ഷ.
വിഷുപ്പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്കാണ്. പുലർച്ചെ 4-നാണ് വിഷുക്കണി ദർശനം ആരംഭിച്ചത്. പുലർച്ചെ നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിയിച്ച് അയ്യപ്പസ്വാമിയെ ആദ്യം കണി കാണിച്ചു. തുടർന്ന് തീർത്ഥാടകർക്കും വിഷുക്കണി ദർശനം നടന്നു. കണി ദർശനത്തോടൊപ്പം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരെ, മേൽശാന്തി എന്നിവർ തീർത്ഥാടകർക്ക് വിഷുക്കൈനീട്ടം നൽകി. രാവിലെ 7 വരെയാണ് കണി ദർശനം. സന്നിധാനത്തിന് പുറമെ മാളികപ്പുറത്തും പമ്പാ ഗണപതി കോവിലിലും വിഷുക്കണി ഒരുക്കിയിരുന്നു. വിഷുക്കണി ദർശനത്തിന് കാസർകോട് ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 134-ാം ജന്മവാർഷികത്തിൽ രാജ്യം ഇന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. രാജ്യത്തുടനീളം നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റ് ഹൌസ് ലോണിൽ നടക്കുന്ന പ്രധാന ചടങ്ങിൽ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസ നേർന്നു. സാമൂഹിക മാറ്റത്തിന്റെ തുടക്കക്കാരനും ബഹുമുഖ വ്യക്തിത്വവുമായ ബാബാ സാഹേബ് അംബേദ്കർ നിയമജ്ഞൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, സാമ്പത്തിക വിദഗ്ധൻ, സാമൂഹിക പരിഷ്കർത്താവ്, രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിൽ രാജ്യത്തിനും സമൂഹത്തിനും അതുല്യ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ഭരണഘടനാ സംവിധാനത്തിലുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ വിശ്വാസമാണ് ഇന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും സദ്ഭരണത്തിന്റെയും അടിത്തറയെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഭാരതത്തിന്റെ മഹാനായ പുത്രനായ ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി മാത്രമല്ല സാമൂഹിക നീതിയുടെ ചാമ്പ്യൻ കൂടിയായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ 11 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഉൾപ്പെടെ കൂടുതൽ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനെത്തും. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥനയുമായി മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് കൊച്ചിയിലെത്തും. ആലത്തൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാത്രി 8:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം രാത്രി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ തങ്ങും. നാളെ രാവിലെ കാറിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കുന്നംകുളം ചെറുവട്ടാനിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുയോഗത്തിനുശേഷം തിരിച്ച് കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് 12:50 ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നാളെ തുടങ്ങും. നാളെ വൈകിട്ട് കോഴിക്കോട്ട് യുഡിഎഫ് മഹാറാലിയിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും വയനാട് നിയോജക മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിലും രാഹുൽഗാന്ധി സംബന്ധിക്കും. വ്യാഴാഴ്ച രാവിലെ കണ്ണൂരും ഉച്ചകഴിഞ്ഞ് പാലക്കാടും വൈകിട്ട് കോട്ടയത്തും അദ്ദേഹം പ്രചാരണത്തിനെത്തും. ഈ മാസം 22-ന് രാവിലെ തൃശൂരും ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തും വൈകിട്ട് ആലപ്പുഴയിലും റാലികളിൽ രാഹുൽഗാന്ധി പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 16 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി കോൺഗ്രസ് പുറത്തിറക്കി. ഗുജറാത്തിലെ 4 ഹിമാചൽ പ്രദേശിലെ രണ്ടും ചണ്ഡിഗഡിൽ ഒന്നും ഒഡീഷയിലെ ഒമ്പതും സ്ഥാനാർത്ഥികളാണ് പട്ടികയിൽ. മുതിർന്ന നേതാവ് മനീഷ് തിവാരി ചണ്ഡിഗഡ് ലോക്സഭാ മണ്ഡലത്തിലും ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ് ബിജെപിയുടെ കങ്കണ റാണാവത്ത് മത്സരിക്കുന്ന മാണ്ഡി സീറ്റിലും ജനവിധി തേടും. മുൻ കേന്ദ്രമന്ത്രി ശ്രീകാന്ത് ജെന ഒഡീഷയിലെ ബാലസോറിൽ മത്സരിക്കും. ഗുജറാത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ നാല് സ്ഥാനാർത്ഥികളുടെ പേരുകളും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളുടെയും രണ്ടാംഘട്ട പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു പ്രദേശം പോലും ഒഴിവാക്കാതെയാണ് സ്ഥാനാർത്ഥികളുടെ പര്യടനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
പ്രചാരണത്തിന്റെ രണ്ടാംഘട്ടത്തിൽ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പര്യടനം. സിറ്റിംഗ് എംപിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിന്റെ രണ്ടാംഘട്ട പര്യടനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങി നിരവധി നേതാക്കളാണ് പങ്കെടുക്കുന്നത്. പ്രചാരണത്തിന്റെ ഭാഗമായി കെപിസിസി സംഘടിപ്പിക്കുന്ന നാടകയാത്രയ്ക്കും ഇന്നലെ തുടക്കമായി. എൽഡിഎഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രന്റെ മണ്ഡലതല പര്യടനത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, ജി ആർ അനിൽ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പങ്കെടുക്കുന്നത്. പ്രചാരണത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് ഗാനവും കഴിഞ്ഞ ദിവസം എൽഡിഎഫ് പുറത്തിറക്കിയിരുന്നു. എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മണ്ഡല പര്യടനത്തോടൊപ്പം റോഡ് ഷോയും നടത്തിയാണ് പ്രചാരണം ശക്തമാക്കുന്നത്. മുതിർന്ന ബിജെപി നേതാക്കളായ കുമ്മനം രാജശേഖരൻ, പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെ നിരവധി നേതാക്കളാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പര്യടനത്തിൽ പങ്കെടുക്കുന്നത്.
പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനും നാവികസേനാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. ഗോവയിലെ INS അൻസ നാവിക താവളത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതിക്ക് വേണ്ടി നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ധീരതയ്ക്കും കർത്തവ്യത്തിലെ ആത്മാർപ്പണത്തിനും നവോസേനാ മെഡലുകൾ, വിശിഷ്ട സേവാ മെഡലുകൾ എന്നിവയുൾപ്പെടെ അവാർഡുകൾ ചടങ്ങിൽ നാവികസേനാംഗങ്ങൾക്ക് സമ്മാനിക്കും. വിവിധ യൂണിറ്റുകൾക്ക് ഫലകങ്ങളും നൽകും. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് ജയം. ചണ്ഡിഗഡിൽ പഞ്ചാബ് കിങ്സിനെ 3 wicketsനാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത്. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസുമായി ഏറ്റുമുട്ടും. കൊൽക്കത്തയിൽ വൈകിട്ട് 3:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ ഒഡീഷയെ എതിരില്ലാത്ത 3 goals നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. ഇന്ന് ഗോവ ചെന്നൈയിനുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ഗോവയിലാണ് മത്സരം. ദേശീയ യൂത്ത് ബാസ്കറ്റ്ബോളിൽ കേരളത്തിന്റെ വനിതാ ടീം സെമിയിൽ കടന്നു. കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ 67-54 കേരളം ഗുജറാത്തിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. സിറിയൻ കോൺസുലേറ്റിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ കപ്പൽ പിടിച്ചെടുത്ത് ഇറാൻ. 2 Malayalis ഉൾപ്പെടെ 17 ഇന്ത്യക്കാർ ജീവനക്കാരായ MSC ഏരീസ് എന്ന കപ്പലാണ് ഹെലികോപ്റ്ററിലെത്തിയ ഇറാൻ സേനാംഗങ്ങൾ ഹോർമുസ് കടലിടുക്കിന് സമീപത്ത് നിന്ന് പിടിച്ചെടുത്ത് തീരത്തെത്തിച്ചത്. മലയാളികളിൽ ഒരാൾ പാലക്കാട് സ്വദേശിയും മറ്റൊരാൾ കോഴിക്കോട് സ്വദേശിയുമാണ്. ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫറിന്റെ ഉടമസ്ഥതയിലാണ് കപ്പൽ. കപ്പലിലെ ജീവനക്കാരുടെ മോചനത്തിന് ഇറാൻ അധികൃതരുമായി ഇന്ത്യ ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്തെ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. അതിനിടെ ഇസ്രായേലിലെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ നിരവധി ഡ്രോണുകളും മിസൈലുകളും അയച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു. ഇന്ത്യൻ സമയം പുലർച്ചെ 2 മണിയോടെ 100+ ഡ്രോണുകളാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ അയച്ചത്. ഒമാനിലുണ്ടായ ബോട്ടപകടത്തിൽ കോഴിക്കോട് സ്വദേശികളായ 2 കുട്ടികൾ മരിച്ചു. നരിക്കുനി പുല്ലാളൂർ സ്വദേശി തച്ചൂർ ലുക്മാനുൽ ഹക്കീം മുഹ്സിന ദമ്പതികളുടെ മക്കളായ ഹൈസം മുഹമ്മദ്, ഹാമിസ് മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ ഒമാനിലെ മുസന്തം ഗവർണറേറ്റിലെ കസബിലാണ് അപകടം ഉണ്ടായത്. മലമ്പുഴയിൽ ട്രെയിൻ തട്ടി പരിക്കേറ്റ കാട്ടാന ചെരിഞ്ഞു. ബുധനാഴ്ച രാവിലെയാണ് കൊട്ടേക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം കാലിനും ഇടുപ്പിനും പരിക്കേറ്റ നിലയിൽ പിടിയാനയെ കണ്ടത്. ആനയെ ഇടിച്ചെന്ന് കരുതുന്ന ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിനെതിരെ വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വനം വകുപ്പ് കേസെടുത്തിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് അടുത്തമാസം 1 ഇൻഡിഗോ വിമാന സർവീസ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി. കൊച്ചി വഴിയാണ് യാത്ര. ആദ്യമായാണ് ലക്ഷദ്വീപിലേക്ക് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും സർവീസ് ഉണ്ടാകുമെന്ന് ഇൻഡിഗോ അറിയിച്ചു. 78 പേർക്ക് സഞ്ചരിക്കാവുന്ന ATR വിമാനമാണ് സർവീസ് നടത്തുക. കരിപ്പൂരിൽ നിന്ന് രാവിലെ 10:20 പുറപ്പെട്ട് 10:55 കൊച്ചിയിലെത്തുന്ന വിമാനം 11:25 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1 അഗത്തിയിലെത്തും. കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇന്നലെ വൈകിട്ടോടെ വേനൽ മഴ ലഭിച്ചു. ഇടിയോടെയാണ് മലയോര മേഖലയിൽ മഴ ലഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഐശ്വര്യത്തിന്റെയും പ്രത്യാശയുടെയും ഓർമ്മകൾ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു. ഭരണഘടനാ മുഖ്യശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 134th ജന്മവാർഷികത്തിൽ രാജ്യം ഇന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് രാത്രി കൊച്ചിയിലെത്തും. നാളെ ആലത്തൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ യോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നാളെ ആരംഭിക്കും. ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനും നാവികസേനാ പുരസ്കാരങ്ങൾ ഇന്ന് ഗോവയിൽ സമ്മാനിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.